ദൈവമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ഉദ്ദേശിക്കാറുള്ളത്? അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നോ? താങ്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ? ആ ഓരോ പ്രാർത്ഥനയിലും 100 പ്രാവശ്യമെങ്കിലും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പറയാറില്ലേ? അതുകൊണ്ട് താങ്കൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? താങ്കളുടെ അപേക്ഷ പ്രകാരം ദൈവം അനുഗ്രഹിച്ചെന്നിരിക്കട്ടെ, പക്ഷേ ശരിയായ ഉദ്ദേശത്തോടെ യാചിക്കാഞ്ഞതിനാൽ ദൈവാനുഗ്രഹത്തെ മനസ്സിലാക്കുവാൻ താങ്കൾക്ക് സാധിക്കാതെ വരുമില്ലേ? പിന്നെയും പോയി അതേ കാര്യത്തിന് അനുഗ്രഹിക്കണേ എന്ന് ചോദിക്കില്ലേ? ആരോടെങ്കിലും പോയി എനിക്ക് എന്തെങ്കിലും തരണം എന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്ക് ലഭിക്കേണ്ടത് എന്താണെന്ന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കും, അങ്ങനെയല്ലേ? ഒന്നുകിൽ പണം, അല്ലെങ്കിൽ ഭക്ഷണം, അതല്ലെങ്കിൽ പ്രയോജനമുള്ളത് എന്തെങ്കിലും. അനുഗ്രഹത്തിന് യാചിക്കുന്ന അനേകർക്കും അനുഗ്രഹം എന്താണെന്നറിയില്ല എന്നതാണ് വാസ്തവം. ഒരു വലിയ പങ്കും യാചിക്കുന്ന അനുഗ്രഹം ഭൗതികമായ സമൃദ്ധി, സുഖം, നേട്ടങ്ങളൊക്കെയാണ്. വാസ്തവത്തിൽ യാചിക്കുന്ന എല്ലാവർക്കും ഭൗതിക സമൃദ്ധി നൽകാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നാം എന്താണ് യാചിക്കേണ്ടത്? ഇതേക്കുറിച്ച് ഇന്നത്തെ പഠനത്തിൽ നമുക്ക് കൂടുതലായി ചിന്തിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്ന ഇസ്രായേൽ ജനം മറ്റ് ജാതികളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണമെന്ന്. 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗസ്യർ, അമോരിയർ, കനാന്യർ, പെരസ്യർ, ഹിവ്യർ, എബൂസിയർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കിക്കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. വളരെ ശക്തമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൊല ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. പകയും വ്യക്തിപരമായ ശത്രുതയും കൊലപാതകത്തിലേക്ക് വഴി നടത്താതിരിക്കേണ്ടതിനുള്ള ഒരു കൽപ്പനയാണത്. ഇവിടെ ദേശത്ത് പാർക്കുന്നവരെ നിർമൂലമാക്കിക്കളയണം എന്ന് വ്യക്തമായി കൽപ്പിച്ചിരിക്കുന്നു. അത് വളരെ കഠിനമാണെന്ന് താങ്കൾ വിചാരിക്കും. പഴയ നിയമത്തിലെ ദൈവത്തെ വെറുക്കുന്നവർ ഇക്കാലത്തുണ്ട്. സകല ജാതികളെയും നിർമൂലമാക്കിക്കളയണം എന്നുള്ള ദൈവത്തിൻ്റെ ആ ആശയത്തോട് അവർക്ക് യോജിപ്പില്ല. ദൈവം വീണ്ടും പറയുന്നത് 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ കൽപ്പനയ്ക്കുള്ള കാരണം നമുക്ക് ലഭിക്കുന്നു. ഇസ്രായേൽ ജാതി അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ അവരുടെ വംശനാശം സംഭവിക്കുമായിരുന്നു. ഗൂഹ്യരോഗങ്ങൾ അവിടുത്തെ ആളുകളെ കാർന്നു തിന്നുകൊണ്ടാണിരുന്നത്. രോഗാണുക്കളെക്കുറിച്ച് മോശയ്ക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നുവെങ്കിലും ദൈവത്തിന് അതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്നു. അവർ അത്രമാത്രം അധപ്പതിച്ചവരും വൃത്തിഹീനരുമാകിയാൽ ദൈവം അവരെ ദേശത്തു നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല, ഈ ജനം അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്നതിനാൽ ഇസ്രായേൽ ആ ആരാധനയിലേക്ക് മാറിപ്പോകുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. അതിനാൽ അവർ അവരുടെ യാഗപീഠങ്ങളെ നിശേഷം നശിപ്പിച്ചു കളയണമെന്നും അവരുടെ അന്യദൈവങ്ങളെ തകർത്ത് കളയണമെന്നും ദൈവം അവരോട് പറയുന്നത്, മലിനീകരണത്തിന് സ്വാധീനം ചെലുത്താവുന്ന സകലത്തിനെയും നശിപ്പിച്ചു കളയണമെന്നത്രേ. ദൈവം ഇസ്രായേലിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവർ ജാതികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും മറ്റ് ദൈവങ്ങളുടെ അടുത്തേക്ക് തിരികുകയും ചെയ്താൽ ദൈവം അവരെ ദേശത്ത് നിന്ന് പുറത്താക്കിക്കളയും. എന്നിരുന്നാലും താൻ സ്നേഹത്തിൻ്റെ ദൈവമാണെന്ന് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. അവൻ അവരെ സ്നേഹിക്കുന്നതിനാലാണ് ഈ കൽപ്പനകൾ അവർക്ക് കൊടുത്തത്. 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകും. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. അവർ ഒരിക്കലും സംഖ്യ പെരുപ്പമുള്ള ജാതിയായിരുന്നില്ല. നമ്മുടെ ഈ രാജ്യത്തോടോ അതുപോലെ ഇന്ന് നാം കാണുന്ന പല രാജ്യങ്ങളെപ്പോലെയോ അവരെ താരതമ്യപ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല. എട്ടാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. താൻ അവരുടെ പരിതാപകരമായ നിലവിളി കേട്ടു എന്ന് ദൈവം പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ അവരുടെ നിലവിളി കേട്ടു. ആ കാരണത്താലാണ് അവൻ അവരെ വിടുവിച്ചതും. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. ദൈവസ്നേഹത്തിന് മനുഷ്യൻ്റെ പ്രതികരണം എന്താണ്? അത് അനുസരണമാണ്. പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നു, പത്തും പതിനൊന്നും, തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു. തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. ദൈവസ്നേഹത്തിന് അനുസരണമാകുന്ന പ്രതികരണം കാണിക്കുന്ന ഏതൊരുത്തനെയും ദൈവം അനുഗ്രഹിക്കും എന്നോർക്കണം. പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വിജയം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, എന്നാൽ അവരെ ഭയപ്പെടരുത്, നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രയീമ്യരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. നീ പേടിക്കുന്ന സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിശ്വസ്തനായിരുന്നത് ഭാവിയിലേക്ക് അവർക്ക് ഒരു ഉത്തേജനമായിരിക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചും ഇതുതന്നെയല്ലേ വാസ്തവം? കഴിഞ്ഞ കാലങ്ങളിൽ അവൻ വിശ്വസ്തനായിരുന്നു. അതെ, അവനിൽ ആശ്രയിക്കുന്നതിന് ഇന്ന് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ഉത്തേജനമാണത്. 21-ഉം 22-ഉം വാക്യങ്ങളിൽ ദൈവിക ജ്ഞാനം വ്യക്തമാക്കിയിരിക്കുന്നു. ദേശത്തു നിന്നും ജനത്തെ മുഴുവൻ ഒരുമിച്ച് നശിപ്പിച്ചു കളഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ പെരുകി അവർക്ക് ഉപദ്രവ കാരണമായി തീരുമെന്ന് ദൈവം മനസ്സിലാക്കുന്നു. അവൻ അവരുടെ സുരക്ഷിതത്വത്തിൽ താല്പര്യമുള്ളവനാണ്. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകും വരെ അവർക്ക് മഹാപരാഭവം വരുത്തുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നീ അവരുടെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് ഇല്ലാതെയാക്കണം. ഈ ജാതികളെല്ലാം അവരുടെ മ്ലേച്ഛത കാരണം ദേശത്തു നിന്ന് നിർമൂലനാശം ആയിത്തീരുമായിരുന്നു. ദൈവം അവരോട് ദീർഘക്ഷമ കാണിച്ചില്ല എന്ന് പറഞ്ഞുകൂടാ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ലാത്തതിനാൽ നാലാം തലമുറക്കാരെ ദേശത്തേക്ക് മടങ്ങി വരികയുള്ളൂ എന്നാണ്. അവർ തങ്ങളുടെ പാപങ്ങൾ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമോ എന്ന് കാണുവാൻ 430 വർഷങ്ങൾ ദൈവം ഈ ജനത്തിന് നൽകി. പ്രിയ സുഹൃത്തെ, അവർക്ക് ഇതിൽ കൂടുതൽ സമയം കൊടുക്കണമായിരുന്നു എന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? 430 വർഷക്കാലത്തെ കൃപയുടെ കാലം ദൈവം അവർക്ക് കൊടുത്തു. പിന്നീട് അതിക്രമങ്ങളുടെ പാനപാത്രം നിറയുകയും ദൈവന്യായവിധി അവരുടെ മേൽ വരികയും ചെയ്തു. അതിനാൽ തെറ്റായ രീതിയിൽ ഈ ജാതികളോട് സഹതാപം ഉണ്ടാകേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെയോ, ഈ സംഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയാണ് നാം ചെയ്യേണ്ടത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്നത് ദൈവം കരുണയുള്ള ദൈവമാകുന്നു എന്നത്രേ. ഇനി നാം 8-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. ന്യായപ്രമാണം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഈ അധ്യായത്തിൽ മതപരവും ദേശീയവുമായ നിയമങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് 12-ാം അധ്യായം വരെ തുടരും. ഭൂതകാല ഓർമ്മ അനുസരണത്തിനായി പ്രചോദനം നൽകേണ്ടതാണ്. എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. പുതിയ തലമുറ ഇതാ യോർദാൻ നദിയുടെ കിഴക്കേ കരയിൽ നിൽക്കുന്നു. വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ദേശത്തേക്ക് കടക്കുവാൻ അവർ തയ്യാറായിരിക്കുകയാണ്. ദേശത്ത് കടക്കുവാൻ മോശ അവരെ തയ്യാറാക്കുന്നതോടൊപ്പം ദൈവത്തെ അനുസരിക്കുവാൻ അവനവരെ പ്രോത്സാഹിപ്പിക്കുന്നു. എട്ടാം അദ്ദേഹത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ ഇന്ന് ഓർക്കണം. ഭൂതകാലം അവർ ഓർത്തിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ദൈവം അവരോട് ഇടപെടുകയും അവനവരെ പരിശോധിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന കാര്യം അവർ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നാം ഓർത്തിരിക്കേണ്ടതാണെന്ന് ദൈവം താല്പര്യപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം നമ്മെ നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇത് താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമായിരിക്കുന്നില്ലേ? ഈ നിമിഷം വരെയും ദൈവം താങ്കളെ നടത്തിക്കൊണ്ട് വന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുകയില്ലേ? നമ്മുടെ ഉത്തേജനത്തിനായിട്ടാണ് ഈ കാര്യങ്ങൾ നാം ഓർക്കേണ്ടത്. ഭാവിയിലേക്കുള്ള ഉറപ്പ് നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നു. എന്തിനാണ് ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ പരീക്ഷിച്ചത്? അതവരെ വിനയപ്പെടുത്തുവാനും അവരുടെ ഹൃദയങ്ങളിൽ വാസ്തവമായി ഉള്ളതെന്തെന്ന് തെളിയിക്കുന്നതിനുമായിരുന്നു. പരിശോധനയിൽ കൂടി എന്നെയും നിങ്ങളെയും അവൻ നടത്തുവാൻ കാരണം എന്താണെന്നത് വ്യക്തമാക്കി തരുന്നു. ചിലപ്പോൾ അവൻ നമ്മെ തീച്ചുളയിലിടുകയും അതിൻ്റെ ചൂട് വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് കാരണം എന്താണ്? നമ്മെ പരിശോധിക്കുന്നതിനും വിനയമുള്ളവരാക്കി തീർക്കുന്നതിനുമാണ് അവൻ അപ്രകാരം ചെയ്യുന്നത്. മനുഷ്യൻ അഹങ്കാരിയും സ്വയാശ്രയക്കാരനും മ്ലേച്ഛമായി ജീവിക്കുന്നവരുമാണ്. എത്ര അഹംഭാവത്തോടും അഹന്തയോടും കൂടെയാണ് ഈ ചെറിയ മനുഷ്യൻ ഭൂമിയിൽ നടക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. അതിനാൽ ദൈവത്തിന് തൻ്റെ ജനത്തെ എടുത്ത് പരിശോധനകളിൽ കൂടി കടത്തിവിടേണ്ടതായി വരുന്നു. അത് മനുഷ്യനെ താഴ്മയും വിനയുമുള്ളവനാക്കി തീർക്കുന്നതിനും അവനെ പരിശോധിച്ച് അറിയുന്നതിനുമാണ്. എന്ത് ലോകമാണ് പരിശോധന തെളിയിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു വ്യക്തി ദൈവവൈതലാണോ അല്ലയോ എന്ന കാര്യം പരിശോധനകൾ വെളിപ്പെടുത്തും. ഒരിക്കൽ പോലും പരിശോധനയ്ക്ക് വിധേയരാകാത്ത ആഡംബരത്തിൽ ആറാടുന്ന ജനങ്ങളെ കൊണ്ട് നമ്മുടെ സഭകൾ വാസ്തവത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ എപ്രകാരമുള്ളവരാണെന്ന് എനിക്ക് പറയുവാൻ കഴിയുകയില്ല. പരിശോധനയ്ക്ക് വിധേയനായിട്ടുള്ള മനുഷ്യനെക്കുറിച്ച് താങ്കൾക്ക് ഉറപ്പുണ്ടായിരിക്കുന്നതാണ് പരിശോധനയിൽ നിലനിന്നവനെ വിശ്വസിക്കാവുന്നതാണെന്ന് ചുരുക്കം. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവ് ഈ വാക്യം ഉദ്ധരിച്ചു. മത്തായിയുടെ സുവിശേഷം 4:4 ലൂക്കോസിന്റെ സുവിശേഷം 4:4 നമ്മുടെ കർത്താവ് ഈ വാക്യം ഉദ്ധരിച്ചതായി നാം കാണുന്നു. അവനത് ഉദ്ധരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിലടങ്ങിയിരിക്കുന്ന പോലെ ആത്മീയ സത്യം നാം ശ്രദ്ധിക്കാതെ വിട്ടുകളയുമായിരുന്നു. ദൈവം നമുക്ക് നല്ലവനായിരിക്കുന്നു. അവൻ നമ്മെ പല പല ഭൗതിക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചനമാകുന്ന ഒരു വലിയ ആത്മീയ സമ്പത്ത്, ഒരു ധനം ഉണ്ട് എന്ന വസ്തുത നാം ഗ്രഹിക്കണം എന്നതിനാണ് ഈ ഭൗതിക അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് നൽകുന്നത്. ഇതത്ര ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇന്ന് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമാണ് അവൻ്റെ ഏറ്റവും വലിയ ധനം. 4 നാം കാണുന്നത്, ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഇവിടെ വളരെ അത്ഭുതകരവും മനോഹരവുമായൊരു പ്രസ്താവന അത്രേ ലഭിക്കുന്നത്. കീറിപ്പോകാത്ത ഒരു ജോഡി വസ്ത്രത്തെക്കുറിച്ച് ഊഹിച്ചു നോക്കുക. സഹോദരിമാർക്കത് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല എന്നെനിക്കറിയാം. തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വേണമെന്ന് ഭാര്യ ഭർത്താവിനോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പുതിയതുപോലെ തോന്നുന്നു എന്ന് ഭർത്താവ് അവളോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവൾ സമ്മതിക്കില്ല. എന്നാൽ 40 വർഷം ധരിച്ചിട്ടും അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല എന്നത് അത്ഭുതകരമായ വസ്തുതയത്രേ. 40 സംവത്സരം അവരുടെ കാൽ വീങ്ങിയതുമില്ല. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം ലഭിക്കാതെ വരുമ്പോൾ കാലിൽ നീരുണ്ടാകുന്നത് സാധാരണമാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ടല്ലേ. ഇസ്രായേൽ ജനത്തിന് എല്ലാ പോഷകങ്ങളും ലഭിച്ചിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അവർക്ക് ആവശ്യമായിരുന്ന എല്ലാ പോഷകങ്ങളും അവരുടെ ആഹാരത്തിൽ കൂടെ ലഭിച്ചിരുന്നു. 40 വർഷക്കാലം ഈ മനുഷ്യർ എന്താണ് കഴിച്ചിരുന്നത്? മന്ന. മന്നായിരുന്നു അവരുടെ ആഹാരം. അത്ഭുതകരമായ മന്ന കൊണ്ട് ദൈവം അവരെ പോഷിപ്പിച്ചു. അവരുടെ ശരീരത്തിന് ആവശ്യമായിരുന്ന എല്ലാ പോഷകാംശങ്ങളും മന്നയിൽ അവർക്ക് ലഭിച്ചിരുന്നു. ആത്മീയമായ മന്ന ദൈവവചനമാണ്. അത് ഒരു അത്ഭുതകരമായ ആഹാരമത്രേ. അത് താങ്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. എനിക്ക് ദിനംതോറും ലഭിക്കുന്ന അനേകം കത്തുകൾ അത് തെളിയിക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക അധ്യായത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് ഹൃദയത്തിന് ആശ്വാസം നൽകിയെന്ന് ചിലർ പറയുന്നു. താൻ പാപത്തിലായിരുന്നു എന്നും ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചിരുന്നു എന്നും ആ പ്രത്യേക തിരുവചന ഭാഗം എന്നെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നും മറ്റു ചിലർ എഴുതുന്നു. ചിലർ രക്ഷിക്കപ്പെടുവാൻ ഈ വചന കേൾവി കാരണമായി തീർന്നു. താങ്കൾ ദൈവവചനം വായിച്ചാൽ പ്രിയ സുഹൃത്തെ, താങ്കളുടെ കാൽ വീങ്ങുകയില്ല. ഇതാണ് മന്ന. ഇസ്രായേൽ ജാതി തന്നെ സേവിച്ചാൽ താൻ അവർക്ക് താൽക്കാലികമായ അനുഗ്രഹങ്ങൾ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തു. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 5 മുതൽ 9 വരെ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവല്ലിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. ഇന്ന് വിശ്വാസികൾക്ക് ദൈവം ഈ വാഗ്ദത്തം നൽകുന്നില്ല. ഇത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വസ്തുതയാണ്. താങ്കൾ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലായാൽ ദൈവം താങ്കളെ ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് ഒരു തലതിരിഞ്ഞ ചിന്താഗതി താങ്കളുടെ ഇടയിൽ ഇന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത് ശരിയല്ല. വാഗ്ദത്ത ദേശത്തെ അവിടെ അവരെ അഭിവൃദ്ധിയിലേക്ക് നടത്തുമെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് വാഗ്ദത്തം ചെയ്തു. ഈ ലോകത്തിൻ്റെ വസ്തുമയമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വാസിയെ അഭിവൃദ്ധിപ്പെടുത്താമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നില്ല. വലിയ നിലയിൽ വിജയകരമായി വ്യാപാര രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുണ്ട് എന്ന കാര്യം എനിക്കറിയാം. ദൈവത്തെ അവർ തങ്ങളുടെ വ്യാപാരത്തിൽ പങ്കാളിയായി എടുത്തു എന്നും ദൈവം അവരെ അധികമായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും അവർ പറയുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നവനാണ്. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ അപ്രകാരം ചെയ്യാമെന്നല്ല ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. വിശ്വാസിക്കുള്ള വാഗ്ദത്തം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാലും FS 1:3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആത്മീയ അനുഗ്രഹങ്ങളാണ് അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു ദൈവപൈതലിന് ഭൗതികമായ അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി പുതിയ നിയമത്തിൽ യാതൊരു വാക്യവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. വേണമെങ്കിൽ താങ്കളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുവാൻ കഴിയും. ഭൗതികമായ അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ അവനത് നൽകുന്നു എന്നും കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം ഇതെല്ലാവർക്കും അല്ല, ചിലർക്ക് ചെയ്തു കൊടുക്കുന്നു. സാമ്പത്തികമായി കർത്താവ് അനുഗ്രഹിച്ചതായ നല്ല വിശ്വാസികളുണ്ട്. റേഡിയോയിൽ കൂടി ദൈവവചനം ഘോഷിക്കുന്നതിൽ അവരിൽ പലരും സഹായം ചെയ്യുന്നുണ്ട്. അവർക്കുള്ളത് ദൈവവേലയ്ക്കാകുന്നു എന്നവർ കാണുന്നു. എന്നാൽ ചില ഉത്തമ ദൈവമക്കൾക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നും അവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല എന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അവർ മോശമായതുകൊണ്ടല്ല, അവർ അധികം സന്തുഷ്ടരും കർത്താവിന് വേണ്ടി അധികം പ്രവർത്തിക്കുന്നവരുമായി കാണപ്പെടുകയും ചെയ്യുന്നു. അവർ നമുക്ക് അനുഗ്രഹത്തിനും ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹത്തിനും ഇടയായിക്കൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജാതിക്ക് ദൈവം താൽക്കാലികമായ ഭൗതിക അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിൽ സഭയ്ക്ക് അവൻ ആത്മീയ അനുഗ്രഹങ്ങളാണ് വാഗ്ദത്തം ചെയ്തത്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജാതിയും പുതിയ നിയമത്തിൽ ക്രിസ്തീയ സഭയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന്, ദൈവം ഇസ്രായേലിന് താൽക്കാലികമായ ഭൗതിക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങളാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആത്മീയ അനുഗ്രഹങ്ങളില്ലാതെ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവരെ ദൈവം വാസ്തവത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വലിയ പാഠം ശരിയായി താങ്കൾ സൂക്ഷിക്കാമെങ്കിൽ ഒരു വലിയ പങ്ക് ഹൃദയവേദന താങ്കൾക്ക് ഒഴിവാക്കാം. അതുമാത്രമല്ല, ഈ വലിയ അറിവ് ഒരു വലിയ പങ്ക് ദൈവമക്കളെ പിന്മാറി ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിൽ നിന്നും സന്തോഷത്തിൽ കൊണ്ടെത്തിക്കുവാൻ സഹായിക്കും. ഇത് ഗ്രഹിക്കുവാൻ ദൈവകൃപ ലഭിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ പിന്നെ പിറുപിറുപ്പും പരാതികളും ഉണ്ടാകില്ല. എനിക്കെന്താ ഇങ്ങനെ, ദൈവം എന്നോടെന്താ ഇങ്ങനെ ചെയ്തത്, ഞാൻ മഹാഭാവിയായിപ്പോയല്ലോ, എന്നെ മാത്രം ദൈവം എന്താ അനുഗ്രഹിക്കാത്തത് എന്നിത്യാദി ചോദ്യങ്ങൾ ജീവിതത്തിൽ നിന്നും പിന്നെ ഉയരുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചൊരു ദൈവപൈതലായി തീർന്നാൽ ഉടനെ സകല ബുദ്ധിമുട്ടും മാറും, എല്ലാ സമൃദ്ധി നമുക്കുണ്ടാകും എന്നാരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ താങ്കൾക്കത് ചോദ്യം ചെയ്യാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു ബിസിനസ്സുകാരനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകാതെ ബിസിനസ്സിലൂടെ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കണം. ഞാൻ എൻ്റെ പൂർണ്ണ സമയവും സുവിശേഷ വേലയിൽ ചെലവഴിക്കുവാനാകുന്നു ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ജോലിയോടുകൂടി അത് ചെയ്യാതെ പൂർണ്ണ സമയം അത് ചെയ്യണം. ദൈവമക്കളെ നിയന്ത്രിക്കുന്ന ഘടകം ഭൗതിക കാര്യങ്ങളല്ല എന്നോർക്കണം. ദൈവം നമ്മെ ആക്കുന്ന എല്ലാ രംഗങ്ങളിലും നാം ദൈവനാമ മഹത്വത്തിനായി ജീവിക്കണം, പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ ഏറ്റവും ഭയങ്കര പ്രശ്നം ഈ ഭൗതികവാദമാണ്. ഇത് ഏറ്റവും താണ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ സാമ്പത്തികമായി താണ നിലയിൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാകുന്നു എങ്കിൽ താങ്കളുടെ ആത്മീയ അനുഗ്രഹങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കുക. അങ്ങനെ വരുമ്പോൾ ദൈവം താങ്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ധനം അനുഭവമാക്കുവാൻ താങ്കൾക്ക് സാധിക്കും. അതിൽ താങ്കൾ സന്തോഷിച്ച് തുള്ളിച്ചാടും കേട്ടോ. ഓർക്കുക, ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്താത്ത ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. താങ്കൾ ഒരു ദൈവപൈതലെങ്കിൽ ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുക. താങ്കൾ ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവനായിരിക്കേണ്ടി വന്നാലും ദൈവനാമം മഹത്വപ്പെടുമെങ്കിൽ അതല്ലേ അനുഗ്രഹം. 30 വയസ്സ് തികയുന്നതിന് മുൻപ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ച അനേകം വലിയ സുവിശേഷ വീരന്മാരുണ്ട്. അവരൊക്കെ ദൈവത്താൽ ശപിക്കപ്പെട്ടവരായിരുന്നുവോ? കാട്ടിലും മലയിലും അതുപോലെ പല രാജ്യങ്ങളുടെയും ഇരുളടഞ്ഞ പ്രദേശങ്ങളിലും പ്രവർത്തിച്ച് ഈ ലോകത്തിൽ ഭൗതികമായി ഒന്നും സമ്പാദിക്കാതെ മരണം വഴിയായി മാറ്റപ്പെട്ട വിശുദ്ധന്മാർ ശപിക്കപ്പെട്ടവരായിരുന്നുവോ? ഒരിക്കലുമല്ല. ഇവർ ഇന്നും ആയിരങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം മറക്കരുത്. മരണത്തിന് ശേഷവും അവർ സാക്ഷിക്കുന്നു. അതേസമയം ദൈവത്തോടുകൂടെ അല്ലാതെ ലോകത്തെ പിടിച്ചടക്കുവാൻ തക്ക ധനവും ശക്തിയും ഉണ്ടായിരുന്നവരെന്ന് പറഞ്ഞവർ ഇന്ന് ഒരു വിലയുമില്ലാത്തവരായി മൺമറഞ്ഞു. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? 10ഉം 11ഉം വാക്യങ്ങളിൽ സമൃദ്ധിയുടേതായ വരും ദിവസങ്ങളിൽ അവർ ദൈവത്തെ മറന്നു കളയരുതെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. 14 മുതലുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ പിൻകാലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാവിയിലെ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്ന് ഭൗതിക അനുഗ്രഹങ്ങളാൽ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. എന്നാൽ ദൈവം അത് സഭയ്ക്ക് വാഗ്ദത്തം ചെയ്തിട്ടില്ല. അതിനാൽ ആ വാഗ്ദത്തം താങ്കൾ താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തരുത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ ലോകത്തിൽ നിന്ന് തങ്ങളെ ചേർക്കുവാൻ യേശുക്രിസ്തു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യാശ. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യാശ ഈ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഭയും ഇസ്രായേലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ഇനിയും 17ഉം 18ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേൽ ജനം ദേശത്ത് പാർക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവർ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ആ ദേശത്ത് അവർ അധപ്പതിക്കുമ്പോൾ അവർ ദൈവത്തെ അറിയുന്നില്ല എന്നതിൻ്റെ സൂചനയായിരിക്കും അത്. ഇന്ന് ഇസ്രായേലിനെ നോക്കി നിങ്ങളുടേതായ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. 19ഉം ഇരുപതും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവരോടുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് നാം കാണുന്നത്. അവർ അവനോട് അനുസരണമുള്ളവരായിരുന്നാൽ അവരെ അനുഗ്രഹിക്കാമെന്ന് ദൈവം വീണ്ടും വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ അവർ അവനെ അനുസരിക്കാത്ത പക്ഷം അവർക്ക് മുമ്പേ ദേശത്തുണ്ടായിരുന്ന ജാതികളോട് ചെയ്തതുപോലെ അവൻ അവരോടും ചെയ്യും. അവർക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളോട് പ്രവർത്തിച്ചതിലും കഠിനമായി ദൈവം ഇസ്രായേലിനോട് ചെയ്തു എന്നതാണ് വാസ്തവം. അതിനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇസ്രായേലിന് അധികം വെളിച്ചം നൽകിയതാണ്. വെളിച്ചം ദൈവം മുൻപാകെ ഉത്തരവാദിത്വം സൃഷ്ടിക്കുന്നു. അധികം ലഭിച്ചവനോട് അധികവും കുറച്ച് ലഭിച്ചവനോട് കുറച്ചും ചോദിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലും ഇതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്നും മനസ്സിലാക്കി ദൈവഹിതപ്രകാരം ജീവിതത്തെ മുൻപോട്ട് നയിക്കൂ. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ,